ഹലോ, നമസ്കാരം. ദീപാസ് ജേണലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ന്യൂസിൽ വന്നിട്ടുള്ള ഒരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ക്രിസ്മസൊക്കെ കഴിഞ്ഞ് കേരളത്തിലെ മൊത്തം വിറ്റുപോയ മദ്യത്തിൻ്റെ ഒരു കണക്ക് ഉണ്ടായിരുന്നു. ഏകദേശം 230 കോടി രൂപയുടെ ബിസിനസ് പല ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്നായിട്ട് കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇത് വെറും ഒരു വാർത്ത എന്നതിനപ്പുറം ഇതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന വാർത്തയ്ക്ക് എന്തെങ്കിലും ഒരു റോളുണ്ടോ എന്നുള്ളത് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ നാട്ടിൽ എന്താഘോഷങ്ങളും, അതിപ്പോൾ ക്രിസ്മസോ പെരുന്നാളോ ഈസ്റ്ററോ എന്താണെങ്കിലും, ഇതിൻ്റെ ഒരു കലാശക്കൊട്ടെന്ന് പറയുന്നത് ആണുങ്ങൾ, കുടുംബത്തിലെ ആണുങ്ങൾ മദ്യപിച്ച് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ആഘോഷിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതിനകത്ത് വീട്ടിലെ ബാക്കി സ്ത്രീകളുടെ എതിർപ്പോ അല്ലെങ്കിൽ മക്കളുടെ അനിഷ്ടമോ ഒന്നും തന്നെ കുടുംബനാഥന്മാർ അതിനകത്ത് പരിഗണിക്കുന്ന ഒരു ട്രഡീഷൻ തന്നെ ഇല്ല. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ ഫാദർ ഇതുപോലെ തന്നെ പല ആഘോഷങ്ങളും അങ്ങനെ മദ്യത്തിൽ ആഘോഷം തീർക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലുള്ള പല ആഘോഷങ്ങളുടെയും ഒരു അവസാനം എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില ഓർമ്മകളാണ് സമ്മാനിച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ ഒരു ക്രിസ്മസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഓണം ഈസ്റ്റർ ഇതിനൊക്കെ വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദാറ്റ് സെലിബ്രേഷൻ നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മറ്റൊരു രീതിയിൽ അത് സെലിബ്രേറ്റ് ചെയ്ത് അത് നമുക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ആഘോഷങ്ങളെ ഒരു എന്താ പറയണേ, നമുക്ക് ആ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു സന്തോഷത്തിൽ നമുക്ക് പലപ്പോഴും അതങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരുംതോറും കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഈ ആഘോഷങ്ങൾ അത്ര സന്തോഷമല്ലാത്ത ഓർമ്മകളാണ് സമ്മാനിക്കാൻ തുടങ്ങിയത്. പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് എന്തിനാണ് ഈ ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ വരുന്നത്. കാരണം എൻഡ് ഓഫ് ഡേ പലപ്പോഴും എനിക്ക് അതൊരു ഒരു എന്താ പറയുക, സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളായിരിക്കും പലപ്പോഴും അത് സമ്മാനിക്കാറുണ്ടാവുക. ഇതിപ്പോൾ എൻ്റെ വീട്ടിലെ മാത്രം അവസ്ഥയല്ലായിരുന്നു, നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ അയൽവക്കത്തുള്ള എൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ അവരുടെ വീടുകളിലുള്ള ഏകദേശം എല്ലാവരുടെയും അവസ്ഥ ഇതുപോലെ തന്നെയായിരുന്നു. പല വിശേഷ അവസരങ്ങളിലും പലരുടെയും ഭാര്യമാരുടെയും മക്കളുടെയും ഒക്കെ കണ്ണുകൾ നിറഞ്ഞിട്ട് തന്നെയായിരിക്കും അവർ കിടന്നുറങ്ങാൻ പോവുക. അപ്പോൾ ഇതിങ്ങനെ വർഷങ്ങളോളം തുടർന്നുകൊണ്ട് പോകുന്ന ഒരു പ്രോസസ്സായിരുന്നു. ഇത് പല ആൾക്കാർക്കും ഞാനീ പറയുന്നത് ഒരു പക്ഷേ റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നവരും, നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളിതിനകത്തെ ഫോർച്ചുനേറ്റ് ആയിട്ട് ഉള്ള ഒരു ബാല്യകാലം ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു എന്ന് വേണം ഞാൻ ഊഹിക്കുന്നത്. കാരണം നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരെല്ലാം അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ കൂടെ എല്ലാ ആഘോഷങ്ങൾക്കും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ അദ്ദേഹം ആഘോഷിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആ കുടുംബത്തിലെ ആ ഒരു ഇഴയടുപ്പം എത്രയുണ്ട് എന്നുള്ളത് മനസ്സിലാവും. ഞാനീ പറഞ്ഞ പോലെ ഇങ്ങനെ പല പ്രാവശ്യവും ഇങ്ങനെയുള്ള ഈ ആഘോഷങ്ങൾ, ഈ ആൽക്കഹോളിൽ അവസാനിക്കുന്ന ആഘോഷങ്ങൾ ഞങ്ങൾ കുട്ടികളെ വളരെയധികം വിഷമിപ്പിച്ചിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു 10ഓ 11ഓ വയസ്സോ ഉള്ള സമയത്താണെന്ന് തോന്നുന്നു, ഒരു പ്രാവശ്യം ഇതുപോലുള്ളൊരു ആഘോഷത്തിന് എനിക്ക് തോന്നുന്നൊരു ക്രിസ്മസിൻ്റെ ഉച്ച കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിലൂടെ പോയ ഒരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മദ്യപിച്ച് ഈ ആഘോഷങ്ങൾ പൊലിപ്പിക്കുന്ന ആൾക്കാർക്ക് ഒരു പണി കൊടുക്കണം. അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഈ ചേട്ടന്മാർ ഒക്കെ ഒരു എന്താ പറയുക, ഒരു പാഠം പഠിപ്പിക്കണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു എൻ്റെ പറയണേ എൻ്റെ വേർഷൻ ഓഫ് ഒരു വ്യാജ മദ്യം ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പഴയ ആൽക്കഹോളിൻ്റെ കുപ്പി സംഘടിപ്പിച്ചിട്ട് ലേബലൊക്കെ ഉണ്ട് അതിനകത്ത് കുറച്ച് കട്ടൻ ചായ തിളപ്പിച്ച് ഒഴിച്ചു. പിന്നെ അതിനകത്ത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അനിയൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഈ കുപ്പിക്കകത്തോട്ട് കുറച്ച് മൂത്രം ഒഴിക്കണം. ഓക്കെ, അപ്പം അവൻ എന്നെക്കാളും ഇളയതാണ്, അവൻ എന്താണ് ഞാൻ ചെയ്യാൻ പറഞ്ഞതെന്ന് അവന് മനസ്സിലായില്ല. അവൻ ചെയ്തു. അപ്പം ഏകദേശം ഒരു പകുതി കുപ്പിയോളം നിറഞ്ഞു. എന്നിട്ട് ഈ കുപ്പി കൊണ്ടുപോയിട്ട് നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള ഒരു ഇടവഴിയുണ്ട്. അപ്പം അവിടെ ഇങ്ങനെ അത്ര വിസിബിളാണോ എന്ന് വെച്ചാൽ, എന്നാൽ കാണേണ്ടവർക്ക് കാണാം, അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇത് വെച്ചു. അപ്പം എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഇതാരെങ്കിലും കാണും, പ്രത്യേകിച്ച് കുടിയന്മാർക്ക് ഇതെന്താണെങ്കിലും കണ്ണിൽ പെടും, ആരെങ്കിലും ഇതെടുക്കും, ഇത് കുടിക്കും, അവർ ബേസിക്കലി ചമ്മും. അപ്പം എനിക്കത് അത്രയും കണ്ടാൽ മതി, അവർക്ക് ഒരു പറ്റുന്നത് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊരു അബദ്ധം പറ്റിയതായതുകൊണ്ട് ആരും ഇത് പുറത്തു പറയാനൊന്നും സാധ്യതയില്ല. എനിക്ക് എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് ഈ നടക്കുന്ന എന്താ പറയുക, ഈ അമളി കാണുകയും ചെയ്യാം. അപ്പം അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പം അങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും സാധനം ഈ പറയുന്ന ഇടവഴിയിൽ കൊണ്ടുവന്നിട്ടു. ഞാൻ എന്നിട്ട് എൻ്റെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ ഇടവഴിയിലെ കാഴ്ചകളെല്ലാം കാണാം. അപ്പം ഞാനിത് എന്താ പറയുക, ഈ സീൻ കാണാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. കുറേ കഴിഞ്ഞിട്ടും ആരും വന്ന് എടുത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് ആരെങ്കിലും വന്ന് എടുക്കുമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേറെ എന്തോ പണിക്ക് പോയി. ഞാൻ എന്താണ് ഇതിൻ്റെ പുറകിൽ സംഭവിച്ചതെന്നുള്ളത് പിന്നെ നോക്കിയില്ല. പക്ഷെ ഒരു 6:30 ആയ സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അയൽവക്കത്തു നിന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ബഹളം, ആൾക്കാർ ഒച്ചയെടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്നു, ആകെ മൊത്തം ഒരു എന്താ പറയണേ സംഘർഷ അന്തരീക്ഷമാണ്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൻപുറത്തെന്ന് വെച്ചാൽ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം എല്ലാ വീടുകളിൽ നിന്നും ഓടി വന്ന് എന്താ ഏതാന്ന് പറഞ്ഞ് ഭയങ്കര കാര്യം അന്വേഷിക്കലാണ്. അപ്പം നമ്മളെല്ലാം ചെന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ ബഹളത്തിൻ്റെ കാര്യ കാരണക്കാരൻ എന്ന് പറയുന്നത് ഈ കുപ്പിയാണ്. ഞാൻ അവിടെ ഇട്ട അന്ന് ഉച്ച കഴിഞ്ഞിട്ട കുപ്പിയാണ്. അപ്പോൾ ഒരു കുടിയൻ, പുള്ളി ഓൾറെഡി മദ്യപിച്ചിട്ടുണ്ട്, പകുതി ബോധത്തിലാണ് വർത്തമാനം പറയുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് ഈ കുപ്പി കൈ പിടിച്ചിട്ടുണ്ട്. പുള്ളി പറയുന്നുണ്ട് ഇത് ചെയ്തവൻ ആരാണെങ്കിലും ഞാൻ ഇന്ന് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വേറെ കുറേ ആൾക്കാർ പറഞ്ഞു അതിന് ഞങ്ങളാ ചെയ്തതെന്നുള്ളത് നിനക്ക് എങ്ങനെ അറിയാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളായി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് മനസ്സിലായത്, ഈ കാര്യങ്ങൾ ഞാൻ വിചാരിച്ച രീതിയിലല്ല പോണത്. ഈ അവിടെയുള്ള അയൽപക്കത്തുള്ള കുടിയന്മാരിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട്. അപ്പം അതിനകത്ത് ഒരു കൂട്ടറിലുള്ള ഒരാൾക്ക് ഇത് കിട്ടി. അപ്പം ഇത് കുടിച്ചപ്പോൾ അങ്ങേർക്ക് കാര്യം മനസ്സിലായി, ഇവരെ പറ്റിക്കാൻ വേണ്ടി വേറെ ആരോ കൊണ്ടുവന്നിട്ടതാണ്. അപ്പം അത് മറുവിഭാഗക്കാരാണ് ഇയാൾ ആരോപിച്ചു. എന്നാൽ മറ്റവരിത് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അവരതിനെ നഖശിഖാന്തം എതിർത്തു. പിന്നെ ഇത് ആര് ചെയ്തു, അവസാനം ഇത് പോലീസിനെ വിളിക്കും എന്നുള്ള അവസ്ഥയിലെത്തി. അപ്പോഴത്തേക്കും എൻ്റെ ഹൃദയം ഇങ്ങനെ പടപടാന്ന് പിടിക്കാൻ തുടങ്ങി. കാരണം ഇത് ഈ ലെവലിലേക്ക് എത്തുമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം അതിനകത്തെ പ്രായമുള്ള ഒരു മനുഷ്യൻ ഈ പോലീസിനെ വിളിക്കുന്നതിന് മുമ്പേ ഈ നമ്മളുടെ ഈ കുട്ടിപ്പട്ടാളം ഭാഗത്തേക്ക് നോക്കിയിട്ട് ഒറ്റയൊരു ചോദ്യം പുള്ളി ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും ആണോ ഇത് ചെയ്തതെന്നുള്ളത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം. അത് കഴിഞ്ഞ് ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പ്രത്യാഘാതം ഭീകരമായിരിക്കും, പിന്നെ നമുക്ക് വേറെ രക്ഷയില്ല. ഞാൻ പറഞ്ഞു, ഞാനാണിത് ചെയ്തത്, ഇനി ഇങ്ങനെ ചെയ്യില്ല. എനിക്കാകെ കൂടി പേടിയേ. അപ്പോഴത്തേക്കും പിന്നെ ആൾക്കാരെല്ലാവരും കൂടെ, ആ ഈ പെണ്ണിന് ഇത്രയും ധൈര്യമോ, ഇങ്ങനെയും തല്ലുകൊള്ളിത്തരം കാണിക്കാവോ, അങ്ങനെ എനിക്ക് കുറേ ചീത്ത കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോഴേക്കും വീട്ടുകാരുടെ വക വേറെ ചീത്ത, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഓരോന്ന് ചെയ്തു വെച്ചേക്കുന്നു. അങ്ങനെ നമ്മുടെ അന്നത്തെ ഒരു എന്താ പറയുക, കുസൃതിത്തരമായിട്ടോ അല്ലെങ്കിൽ തല്ലുകൊള്ളിത്തരമായിട്ടോ ഒക്കെ ആ ഒരു സംഭവം അങ്ങനെ അങ്ങ് എന്താ പറയണേ വിസ്മൃതിയിലാണ്ടു. പക്ഷേ ഒരാൾ പോലും നമ്മളോട് വന്ന് ചോദിച്ചില്ല എന്തുകൊണ്ട് നമ്മളങ്ങനെ ചെയ്തു എന്നുള്ളത്. പല ആൾക്കാരും മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത്, പല കുട്ടികളും അന്നത്തെ എൻ്റെ പ്രായത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു വിഷമം കൊണ്ട് അല്ലെങ്കിൽ ഒരു വേദന കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സാഹസത്തിന് ഇറങ്ങി തിരിച്ചത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പല കുട്ടികളും ഇങ്ങനെ ചെയ്യുമെന്നുള്ളത്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഈ തല്ലുകൊള്ളിത്തരങ്ങളുടെ പുറകിൽ പല ആൾക്കാരുടെയും ചില വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ചില നീറുന്ന ചില യാഥാർത്ഥ്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ടാവും. അപ്പം ഒരു മനുഷ്യൻ പോലും എന്നോട് ചോദിച്ചില്ല ശരിക്കും ഇത് ചെയ്യാനുണ്ടായ കാരണം എന്താന്നുള്ളത്. അതിന് പകരം ആൾക്കാരത് നമ്മുടെ താന്തോന്നിത്തരം എന്നുള്ള നിലയ്ക്ക്, അതായത് പെണ്ണുങ്ങൾ പെൺകുട്ടികൾ അങ്ങനെ അത്രയും ഓവർ സ്മാർട്ടാകണ്ട എന്നുള്ള നിലയ്ക്ക് നമ്മളെ നിലയ്ക്ക് നിർത്താനാണ് നോക്കിയത്. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ അതിൻ്റെ പുറകിലുള്ള വേദന എത്രയുണ്ടെന്ന് ഒരു മനുഷ്യൻ പോലും നമ്മളോട് ചോദിച്ചുമില്ല, മനസ്സിലാക്കിയുമില്ല. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോൾ ഈ സംഭവങ്ങൾ കഴിഞ്ഞ് ഇപ്പം ഞാൻ എൻ്റെ ലേറ്റ് തേർട്ടീസിൽ നിൽക്കുമ്പോഴും അന്ന് നമുക്ക് ഈ ഒരു ഹാബിറ്റ് കാരണം നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരുടെ ഇങ്ങനെ ചില എന്താ പറയുക, അത് അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ചില രീതികൾ കാരണം നമ്മൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ആ ഒരു എന്താ പറയണേ, ഇപ്പോഴും നമുക്ക് ആ ഒരു കുത്തി നോവിക്കുന്ന ഓർമ്മകൾ നമ്മുടെ മനസ്സിലിപ്പോഴും വളരെ ഫ്രഷാണ്. ഇവിടെയാണെങ്കിൽ പോലും ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ പല നമ്മുടെ സോഷ്യൽ ഗ്യാതറിങ്ങിനും ആൽക്കഹോൾ സെർവ് ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട്, കഴിക്കാറല്ലേ, അപ്പം ഒരു ഗ്ലാസ് കഴിച്ചു എന്ന് വിചാരിച്ചാൽ എന്താ കുഴപ്പം. ഒരു പക്ഷേ ഇത് ഒരു കുഴപ്പമില്ലാത്ത കാര്യമായിരിക്കും. വളരെ റെസ്പോൺസിബിളായിട്ട് സോഷ്യലി ഡ്രിങ്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, അതിനകത്തപ്പം സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ട്. പക്ഷെ പലപ്പോഴും ഈ ആൽക്കഹോൾ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അത്ര സുഖകരമല്ലാത്ത എൻ്റെ ബാല്യകാലത്തിലുള്ള ചില ഓർമ്മകളാണ്. ഈ പല ആൾക്കാരും പ്രത്യേകിച്ചും നമ്മുടെ കെയർ ഗിവേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മളുടെ ഒരു ഫാദർ ഫിഗറായിട്ടുള്ള ആൾക്കാർ, അവരുടെ ആഘോഷങ്ങൾ പലപ്പോഴും കുട്ടികളിൽ ഏൽപ്പിക്കുന്ന അത്ര സുഖകരമല്ലാത്ത ചില ഓർമ്മകളെക്കുറിച്ച് പലരും അവയറല്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മളുടെ പ്രായമുള്ള അച്ഛനോടോ വലരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരിക്കൽ പോലും സമ്മതിച്ചു തരില്ല, അതായത് ഇത് കാരണം മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത്. പലപ്പോഴും നമ്മളുടെ സന്തോഷത്തിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതിപ്പോൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മളുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് പലരും ആലോചിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ എന്നാൽ ആലോചിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ഇപ്പോൾ ഇതിപ്പം അന്ധകാലത്ത് നിലനിന്നിരുന്ന ഒരു പ്രശ്നം മാത്രമല്ല, ഇപ്പം ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിലും പല ആൾക്കാരും പല എന്താ പറയണേ സോഷ്യൽ പ്രഷറിൻ്റെ പാർട്ടായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെയൊക്കെ വളരെ കാഷ്വലായിട്ട് തുടങ്ങുന്ന ഇങ്ങനെയുള്ള പല ശീലങ്ങളും പലരുടെയും കുടുംബം തന്നെ തകർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പം എൻ്റെ ഒരു സ്കൂൾ മേറ്റാണ്, ഞാൻ ലോങ് ഡിസ്റ്റൻസ് പല സ്ഥലത്തും പോകുമ്പം പുള്ളിക്കാരൻ്റെ ടാക്സിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ കോട്ടയത്ത് പോകുമ്പം എൻ്റെ ഈ ഫ്രണ്ട് ഡ്രൈവർ എൻ്റെ അടുത്ത് ചോദിച്ചു, ദീപയ്ക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ കൂടെ സ്കൂളിൽ പഠിച്ച ഇന്നയാളെ? അപ്പോൾ ഈ പറയുന്നയാളെ എനിക്കറിയാം, ഞങ്ങൾ ഒന്നാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. പിന്നെ അതിനുശേഷം പുള്ളീനെ കുറിച്ച് കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ സ്കൂളിൽ അല്ല കാറ്റഗിസം സ്കൂളിലൊക്കെ ഒരുമിച്ച് പഠിച്ച ആൾക്കാരായതുകൊണ്ട് പുള്ളിയുടെ ഫാമിലി അവിടെ തന്നെ ഉള്ളതായിട്ട് അറിയാം. പുള്ളിയുടെ ഫാദറിന് ബിസിനസ്സായിരുന്നു, അത്യാവശ്യം നല്ല വെൽ ഓഫ് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ നിന്നാണ് പുള്ളി വരണത്. സ്കൂളും കോളേജും എല്ലാം കഴിഞ്ഞ് അവനവൻ്റെ ഫാദറിൻ്റെ ബിസിനസ് കണ്ടിന്യൂ ചെയ്തു, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ബിസിനസ് പോവുമായിരുന്നു. അപ്പോൾ പുള്ളി ഇതുപോലെ തന്നെ കൂട്ടുകാരുടെ കൂടെ കൂടി മദ്യപാനം സ്ഥിരമായിട്ടുണ്ട്, പക്ഷേ എന്നാലും ബിസിനസ്സും കാര്യങ്ങളും കുടുംബമൊന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ പിന്നീട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡ് വന്നു. കോവിഡ് വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ ബിസിനസ്സൊക്കെ പതുക്കെ ഡള്ളായി തുടങ്ങി. പിന്നെ അങ്ങനെ കൂട്ടുകാരെ കാണാനുള്ള അവസരങ്ങൾ കുറഞ്ഞു. അപ്പോൾ പുള്ളി വീട്ടിലിരുന്ന് പിന്നെ തനിച്ചായി മദ്യപാനം. അവസാനം പുള്ളി ഭാര്യ പറഞ്ഞാലും കേൾക്കില്ല, വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാലും പുള്ളി ചെവി കൊടുക്കില്ല. അങ്ങനെ അൺകൺട്രോളബിളായിട്ട് പുള്ളി മദ്യപാനം തുടങ്ങി, ബിസിനസ് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. പുള്ളിക്ക് എന്താ പറയുക, ഒരു ഡിപ്രഷൻ്റെ സ്റ്റേജിലേക്ക് പോയി. അവസാനം ഞങ്ങളുടെ ഈ ക്ലാസ്മേറ്റ്, പുള്ളിക്ക് ഭാര്യയും രണ്ട് ചെറിയ കുട്ടികളുണ്ട്, പുള്ളി ഈ മദ്യപിച്ച് അവസാനം പുള്ളി ഡിപ്രസ്ഡ് ആയിട്ട് പുള്ളി ഒരു ദിവസം ആത്മഹത്യ ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര നല്ല രീതിയിൽ കൊണ്ടുപോകാവുന്ന ഒരു കുടുംബം, എത്ര സന്തോഷകരമായിട്ട് ജീവിക്കാമായിരുന്ന കുട്ടികൾ, ഇതെല്ലാം ഈ ഒരാളുടെ ഈ ഒരു ഹാബിറ്റ് കാരണം എന്താ പറയണേ, ആ കുട്ടികളുടെ ഭാവി തന്നെ മറ്റൊന്നാകാമായിരുന്നു. അത് അവർ തകർത്ത് കളഞ്ഞു. ആ സ്ത്രീയും ആ കുട്ടികളും ഇനി ഒന്നേ എന്ന് പറഞ്ഞ് അവരുടെ ജീവിതം തുടങ്ങണം. അപ്പം ഇതുപോലെയാണ് പല ഹാബിറ്റ്സും പലരും തുടങ്ങുമ്പോൾ അത് എന്ത് ഇമ്പാക്റ്റ് നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാക്കും എന്ന് പലപ്പോഴും ആലോചിക്കാറില്ല. പലരും പറയും ഇത് ഞങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ മദ്യപിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്, വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നില്ലേ. പക്ഷേ പലപ്പോഴും പല കാര്യങ്ങളും നമ്മളുടെ കൈവിട്ട് പോയി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻസ് തന്നെ മോശമായി കഴിഞ്ഞിട്ടായിരിക്കും പല ആൾക്കാരും അത് റിയലൈസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഈ കോടികളുടെ കണക്ക് പേപ്പറിൽ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന പല ചിന്തകളും ആണിത്. ഇത് വെറും ഒരു കണക്കിനപ്പുറത്തേക്ക് പല ആൾക്കാരുടെയും ജീവിതത്തിനെ വളരെ നേരിട്ട് ബാധിക്കുന്ന ഒരു എന്താ പറയണേ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കൂടിയാണിത്. ഇപ്പം ഈ 230 കോടിയുടെ മദ്യം എന്ന് പറയുന്നത് അതിന് എന്താ പറയണ പ്രപ്പോർഷണലായിട്ട് എനിക്ക് പറയാൻ സാധിക്കും ഒത്തിരി പേരുടെ എന്താ പറയണേ എത്ര ലിറ്റർ മദ്യം അവരുണ്ടെങ്കിൽ ഈ പൈസ കൊണ്ട് വിറ്റുപോയോ, അത്രയും ലിറ്റർ മനുഷ്യരുടെ കണ്ണുനീര് ഈ ഭൂമിയിൽ വീണിട്ടുണ്ട്. അപ്പം ആഘോഷങ്ങൾ എങ്ങനെയും ആകാം, പക്ഷേ അത് ചൂസ് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹൃദയം നോവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള സെൻസിറ്റിവിറ്റി കൂടി നമുക്ക് വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുന്നു. സി യു ഇൻ അനാദർ എപ്പിസോഡ്. ബൈ.